നല്ല രീതിയിൽ പഠിച്ച് പക്ഷെ പഠിച്ച കാര്യങ്ങൾ പരീക്ഷയിൽ എഴുതാൻ പറ്റാതെ, നല്ല പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു പക്ഷെ മാർക്കില്ല ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു വ്യൂവറിൻ്റെ ക്വസ്റ്റ്യനും വന്നിരുന്നു, ഡൗട്ടും വന്നിരുന്നു. കൂടാതെ എന്താണ് സ്മാർട്ട് എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ സ്മാർട്ടായി എങ്ങനെ പഠിക്കാം, ഹാർഡ് വർക്ക് അല്ല വേണ്ടത് പകരം സ്മാർട്ട് വർക്ക് ആണ് വേണ്ടത് എന്നുള്ള ഒരു ചോദ്യവും വരാറുണ്ട്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരാറുണ്ട്. സോ ഇന്ന് ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതാണ്, എങ്ങനെ ഒരു പരീക്ഷയെ നേരിടാം, പരീക്ഷയുടെ സമയത്ത് മാക്സിമം റിസൾട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടാണ്. എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും സ്വാഗതം. പല കൂട്ടുകാരും എക്സാമിനേഷൻ സമയത്ത് വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ചില കൂട്ടുകാർ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ നടത്തും, പക്ഷേ എക്സാമിനേഷൻ കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ വളരെ കുറഞ്ഞ മാർക്കായിരിക്കും. അതിൻ്റെ കാരണം ചിലപ്പോൾ എക്സാമിനേഷൻ ഹാളിലുണ്ടാകുന്ന ചില സിറ്റുവേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ പരീക്ഷ നല്ല രീതിയിൽ എഴുതി പക്ഷേ മാർക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരവസ്ഥയും വരാറുണ്ട്. ഏതായിരുന്നാലും ഇന്നത്തെ ഈ ഡിസ്കഷനിൽ ഈ ഒരു ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിനെ ആൻസർ ചെയ്യുന്നതിൻ്റെ ഭാഗമായി നമുക്ക് എൻ്റയർ ഡിസ്കഷനെ ഒരു 5 ടൈം പീരീഡിലേക്ക്, അതായത് സമയക്രമത്തിലേക്ക് മാറ്റിയെടുക്കാം എന്നുള്ളതാണ്. ആദ്യമായിട്ടുള്ള സമയമാണ് നിങ്ങൾ ഏത് കോഴ്സാണ് എക്സാമിനേഷൻ എഴുതാൻ പോകുന്നത്. ആ എക്സാമിനേഷൻ സമയത്ത് ആ ഹാളിൽ നിന്ന് മാറി അഡ്മിഷൻ എടുക്കുന്ന സമയത്തിലേക്ക് പോകാം. ഇതിനെ നമുക്ക് നോയിങ് ടൈം എന്ന് പറയും, അതായത് അറിയാനുള്ള സമയം. സെലക്ട് ചെയ്യുന്ന ഏത് കോഴ്സും ആ കോഴ്സിനെ കുറിച്ച് മിനിമം നോളജ് ഉണ്ടായിരിക്കുക, അറിവുണ്ടായിരിക്കുക, ഒരു ധാരണ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഈ സമയത്താണ് നിങ്ങൾക്ക് നെറ്റ്വർക്കിംഗ്, ഏത് സബ്ജക്റ്റാണോ കോഴ്സാണോ ചെയ്യാൻ പോകുന്നത് അത് പഠിച്ചിറങ്ങിയ കുട്ടികളുമായും, അല്ലെങ്കിൽ അത് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സുമായും, അല്ലെങ്കിൽ ഒരു കരിയർ ഗൈഡൻസ് നൽകുന്ന ആളുമായും ഒരു ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് ആ കോഴ്സിനെ കുറിച്ച് അറിയാനുള്ള ശ്രമവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരുമായുള്ള ഒരു ബന്ധം സൃഷ്ടിക്കലാണ്. ഇനി ഉള്ള ടൈം പീരീഡാണ്, അതായത് സമയമാണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം, കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് പരീക്ഷകൾക്ക് മുമ്പുള്ള സമയം. ഇതിനെ നമുക്ക് ഹണിമൂൺ ടൈം എന്ന് പറയാം. പല കൂട്ടുകാരും ഇവിടെ ചെയ്യുന്നത് പ്രത്യേകിച്ച് പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിയിലേക്ക് ചെല്ലുന്ന ആൾക്കാർ, 10th കഴിഞ്ഞ് പ്ലസ് ടുവിലേക്ക് ചെല്ലുന്ന ആൾക്കാർ, അവരിവിടെ റിലാക്സ് ചെയ്യാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഹണിമൂൺ ടൈം എന്നാണ് വിശേഷിപ്പിക്കാവുന്നത്. പക്ഷേ ഈ ഒരു സമയം വളരെ ട്രിക്കിയായ ഒരു ടൈം പീരീഡാണ്. ഇവിടെയാണ് നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ക്ലാസ് റൂമിനെ മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തേണ്ടത്. ക്ലാസ് റൂമിൽ പഠിക്കുന്ന കുട്ടികളുണ്ടാകാം, ആദ്യത്തെ 2 ബെഞ്ചിലിരിക്കുന്ന ആൾക്കാരുണ്ടാകാം, നടുക്ക് 2 ബെഞ്ചിലിരിക്കുന്ന ആൾക്കാരുണ്ടാകാം, അവസാനത്തിരിക്കുന്ന ആൾക്കാരുണ്ടാകാം. നിങ്ങൾക്ക് കംഫർട്ടബിളായ സീറ്റ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എപ്പോഴും ഫസ്റ്റ് ബെഞ്ചറാകണം എന്നുള്ള ഒരു നിർബന്ധമില്ല, പക്ഷേ എവിടെ ഇരുന്നാലും നിങ്ങൾ കംഫർട്ടബിൾ ആയിരിക്കുക എന്നുള്ളതാണ്. ക്ലാസ്സിൽ ഇരിക്കുന്ന ആ സമയത്തും അതിനും ഒരു കെമിസ്ട്രി ഉണ്ട് എന്നുള്ളതാണ്. ആദ്യത്തെ 2 ബെഞ്ചിലിരിക്കുന്ന ആൾക്കാർ വളരെ അക്കാഡമിക്കൽ ഓറിയൻറ്റഡായി പഠിക്കാൻ മാത്രം വരുന്ന ആ രീതിയിലുള്ള ആൾക്കാരാണ്, പ്രത്യേകിച്ച് ആദ്യത്തെ ബെഞ്ചുകാർ. അവർ ടീച്ചേഴ്സുമായി നല്ല ഒരു ബന്ധത്തിൽ, ടീച്ചർ വിചാരിക്കുന്ന ചിന്തിക്കുന്ന അതേ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ്. സെക്കൻഡ് ബെഞ്ചുകാരാണെങ്കിൽ കുറച്ച് മാറ്റം വന്ന ആൾക്കാരാണ്. ഇവരും ഏകദേശം ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ അവർക്ക് ഡയറക്റ്റ്ലി ഫോളോ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവർ ഫസ്റ്റ് ബെഞ്ചേഴ്സിൻ്റെ സഹായം നേടും എന്നുള്ളതാണ്. ഇത് പൊതുവെയുള്ള ഒരു മനസ്സിലാക്കലാണ് ആസ് എ ടീച്ചർ. ഞാനൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് ഒരു ടീച്ചേഴ്സിൻ്റെതായ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുമല്ലോ, അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. നടുക്കിരിക്കുന്ന ആൾക്കാർ, ഇവരാണ് ശരിക്കും ഒരു ബ്രിഡ്ജ് പോലെ, അതായത് ഫസ്റ്റ് ബെഞ്ചേഴ്സിൻ്റെയും ലാസ്റ്റ് ബെഞ്ചേഴ്സിൻ്റെയും ഇടയിൽ കിടക്കുന്ന ആൾക്കാർ. ഇവർ ചെയ്യുന്നത് ലാസ്റ്റ് ബെഞ്ചേഴ്സിൻ്റെ ഒപ്പം കൂടി അവർ ഒരു ഫൺ ലൈഫ് ഉണ്ടാകും. പക്ഷേ അസൈൻമെൻറ്റും പ്രൊജക്ട്സൊക്കെ കിട്ടിയാൽ അവർ ഫസ്റ്റ് ബെഞ്ചേഴ്സിൻ്റെ ഹെൽപ്പ് നേടി അവർ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവർ ഒരു ട്രാൻസിഷൻ, ഒരു ബ്രിഡ്ജ് ഗ്യാപ്പാണ്. ഇവർ രണ്ട് ലൈഫും ആസ്വദിക്കുന്ന ആൾക്കാരാണ്. അതിനുശേഷം വരുന്നതാണ് അവസാനത്തെ ബെഞ്ചുകാർ. ഇവരാണെങ്കിൽ എൻറ്റയർലി ഡിഫറെൻ്റ് വേൾഡാണ്. ടീച്ചേഴ്സുമായി അധികം അഭിപ്രായ സമന്വയം, അതായത് ഒരേ ഒപ്പീനിയൻ ഉണ്ടാകണം എന്നുള്ള നിർബന്ധമില്ല. അസൈൻമെൻറ്റും പ്രൊജക്ട്സൊക്കെ തന്നാൽ ലേറ്റായി സബ്മിറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, ആണ് എന്നല്ല, ആയിരിക്കാനാണ് സാധ്യത. കൂടാതെ ഇവർക്ക് സ്വന്തമായ കാഴ്ചപ്പാടുകളും എൻറ്റയർലി ഡിഫറെൻറ്റ് ഒപ്പീനിയൻസൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതായാലും ഒരു ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഒരു സീറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യണം. അതിന് ശേഷം വരുന്നതാണ് ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെയുള്ള സമയത്ത് നിങ്ങൾ കോഴ്സുമായി സബ്ജക്റ്റുമായി ഇടകലരുമ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ നോട്ട്സ് തരും, പ്രത്യേകിച്ച് മാസ്റ്റേഴ്സ് പി ജി ആണെങ്കിൽ നോട്ട്സ് ഉണ്ടാകില്ല, ഡിഗ്രി ആണെങ്കിൽ നോട്ട്സ് കിട്ടാനും കിട്ടാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായിരുന്നാലും ക്ലാസ്സിൽ നോട്ട്സ് തരികയാണെങ്കിൽ ആ നോട്ട്സ് കീപ്പ് ചെയ്യുക, കൃത്യമായി എഴുതിയെടുക്കുക, എഴുതിയെടുത്തില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഫോട്ടോ കോപ്പിയെങ്കിലും കയ്യിൽ വെക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് നോട്ട്സ് ലഭിക്കുന്നില്ല അല്ലെങ്കിൽ നോട്ട്സ് ലഭിക്കുന്നത് തന്നെ നിങ്ങളുടെ ഒരു വശത്ത് വെച്ച് നിങ്ങൾ ലൈബ്രറിയിലുള്ള മറ്റു പുസ്തകങ്ങൾ റെഫർ ചെയ്ത് സിലബസ് കോപ്പി നോക്കി നിങ്ങളും ഒരു ചെറിയ പ്രിപ്പറേഷൻ നടത്തേണ്ടതാണ്. ഇവിടെ ഏറ്റവും വലിയൊരു ചോദ്യം വരാറുണ്ട്, നോട്ട്സ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു ടോപ്പിക്കാണ്. നമ്മൾ ഏതൊരു സിലബസ് നോക്കുകയാണെങ്കിലും ആ സിലബസിന് അനുയോജ്യമായ ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടാകും, ചില റെഫറൻസ് ടെക്സ്റ്റ് ബുക്കുകളും ഉണ്ടാകും. അപ്പോൾ സിലബസിന് അനുയോജ്യമായ ടെക്സ്റ്റ് ബുക്കുകൾ അത് സിലബസ് വെച്ച് എഴുതിയ പുസ്തകങ്ങളാണ്. നേരെ മറിച്ച് റെഫറൻസ് ബുക്ക് എന്നുള്ളത് ഈ സിലബസ് ഉണ്ടാക്കുമ്പോൾ ആ ബുക്കുകൾ റെഫർ ചെയ്തിട്ടാണ് ഈ സിലബസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ റെഫറൻസ് ബുക്ക് വെച്ചിട്ടാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ നോട്ട്സ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് അധികം എഫേർട്ട് ചെയ്യേണ്ടി വരും. അതായത് നിങ്ങൾ ആ പർട്ടിക്കുലർ ടോപ്പിക്ക് തിരഞ്ഞ് പിടിച്ച് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ എഴുതുന്നതാണ്. മെയിൻ പോയിൻറ്സ് കണ്ടുപിടിക്കാൻ അല്പം എഫേർട്ട് കൂടുതൽ തന്നെ വേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങും കൂടുതലാകും എന്നുള്ളതാണ്. ഈ സമയമാണ് നിങ്ങൾ ശരിക്കും നിങ്ങളുടെ അഡ്മിഷന് ശേഷം എക്സാമിനേഷന് മുമ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അതുപോലെ എല്ലാ ടെക്സ്റ്റ് ബുക്ക് കാര്യങ്ങളും എഴുതിയെടുക്കുന്നതിലല്ല മികവ്, മറിച്ച് നിങ്ങളുടെ സിലബസിലുള്ള കാര്യങ്ങൾ ഹെഡിങ്ങുകൾ അത് എഴുതുക, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ സെൻറ്റൻസിൽ അല്ലെങ്കിൽ ഷോർട്ട് നോട്ടായി നിങ്ങൾ എഴുതുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും റെഫർ ചെയ്യാവുന്നതാണ്. അതായത് മുൻപ് വന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ റെഫർ ചെയ്ത് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അവിടെ എഴുതി ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും നിങ്ങൾക്കിവിടെ കുറിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സ് ഉണ്ടാകാൻ മടിയുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ടെക്സ്റ്റ് ബുക്കുകളിൽ നിങ്ങൾ രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ ടെക്സ്റ്റ് ബുക്കുകൾ, അതായത് സിലബസ് നോക്കി അതുമായി ബന്ധപ്പെട്ട് അനുയോജ്യമായ ടെക്സ്റ്റ് ബുക്കുകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതല്ല നിങ്ങൾ റെഫറൻസ് ബുക്ക്, അതായത് ഏത് ബുക്ക് വെച്ചിട്ടാണോ സിലബസ് ഉണ്ടാക്കിയിരിക്കുന്നത് ആ പുസ്തകങ്ങളാണ് നിങ്ങൾ റെഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇവിടെ നിർബന്ധമായും നോട്ട്സ് ഉണ്ടാക്കണം. അതും ഷോർട്ട് നോട്ട്സ് ആയിരിക്കണം, സിലബസ് വെച്ചിട്ടുള്ള ഹെഡിങ്സ് ആയിരിക്കണം ആദ്യം ഉണ്ടായിരിക്കേണ്ടത്. അതിനെ യോജിപ്പിക്കുന്ന നോട്ട്സുകൾ, കണക്റ്റിംഗ് വേർഡ്സും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ടോപ്പിക്സും ഒക്കെ അവിടെ എഴുതേണ്ടതാണ്. അതിനുശേഷം, അതായത് നോട്ട്സ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതൊരു വലിയ എപ്പിസോഡാണ്, പ്രത്യേകമായി വേറെ ചെയ്യാവുന്നത്. ആ സമയത്ത് നിങ്ങൾ നോട്ട്സ് ഉണ്ടാക്കി, കൂടാതെ നിങ്ങൾക്ക് പർട്ടിക്കുലർ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിസോഴ്സസ്, അത് വെറും ടെക്സ്റ്റ് ബുക്കാകണമെന്ന് നിർബന്ധമില്ല, സയൻറ്റിഫിക് ജേർണൽസ് ആയിരിക്കാം അല്ലെങ്കിൽ ഓഡിയോ ബുക്കുകളായിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ കളക്ട് ചെയ്യുക, അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ മൂന്നാമത്തെ ടൈമാണ് സ്റ്റഡി ലീവ് ടൈം എന്ന് പറയും. അതായത് പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് ഉള്ള ഒരു മാസം. ചിലപ്പോൾ നിങ്ങൾക്ക് സ്റ്റഡി ലീവ് ലഭിക്കാം, ലഭിക്കാതിരിക്കാം. ഏതായിരുന്നാലും ഈ സമയത്താണ് നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് മാപ്പിംഗ് നടത്തേണ്ടത്. അതായത് ഒരു മൈൻഡ് മാപ്പ് A4 പേജ് ഉണ്ടാക്കുക. A4 പേജിൽ നിങ്ങൾ നിങ്ങളുടെ ഏത് സബ്ജക്റ്റും എടുക്കുകയാണെങ്കിൽ ആ പർട്ടിക്കുലർ സബ്ജക്റ്റിലെ മെയിൻ ചാപ്റ്ററിൻ്റെ ഹെഡിങ് അതിനെ നടുക്കെഴുതുക. എന്നിട്ട് നിങ്ങളുടെ ചാപ്റ്ററിൽ വരുന്ന നിങ്ങൾ ഓൾറെഡി ഉണ്ടാക്കിയ നോട്ട്സിൻ്റെ സഹായം തേടാവുന്നതാണ്. ഇത് വെച്ച് നിങ്ങൾ നിങ്ങളുടെ ക്ലൗഡ്സ് ഉണ്ടാക്കുക. അതായത് ആദ്യം പേജിൻ്റെ നടുക്ക് മെയിൻ ഹെഡിങ്, അതിനുശേഷം വരുന്ന സബ് ഹെഡിങ്സിനെ ചെറിയ ചെറിയ ക്ലൗഡായി നിങ്ങളുടെ പേജിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ ഒന്നോ രണ്ടോ വേർഡിൽ വളരെ ചെറിയ രീതിയിൽ, വളരെ നട്ഷലായി അവിടെ എഴുതി വെക്കുക. ഇക്വേഷൻസ് ഉണ്ടെങ്കിലും എഴുതി വെക്കുക. ഇവിടെ നമ്മൾ ചെയ്യുന്നത് മൈൻഡ് മാപ്പിംഗ് എന്ന് പറയാൻ കാരണം തന്നെ ഇവിടെ നടക്കുന്നത് നിങ്ങളുടെ ബ്രെയിനിനെ നിങ്ങൾ സഹായിക്കുന്നതാണ്. ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ പോലെയാണ്. അതിന് അതിൻ്റെതായ പ്രവർത്തന ശൈലിയുണ്ട്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്താണ് ഒരു ബ്രെയിനിൻ്റെ പ്രവർത്തന ശൈലി വിത്ത് റെസ്പെക്ട് ടു ദിസ് പർട്ടിക്കുലർ ആസ്പെക്ട്? നമ്മുടെ ബ്രെയിൻ എപ്പോഴും കാര്യങ്ങൾ വളരെ സിമ്പിളായി എടുക്കാൻ ആഗ്രഹിക്കുന്നു. കോംപ്ലിക്കേറ്റഡായ, മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അപ്പാടെ വിഴുങ്ങിയാൽ ബ്രെയിനിന് അത് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു ഭക്ഷണം കഴിക്കുമ്പോൾ ചവച്ച് കഴിക്കുന്നത് പോലെ അത് നമ്മുടെ ദഹനത്തെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ പഠിക്കുമ്പോൾ അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി പഠിക്കുക, അതോടൊപ്പം ആ കഷ്ണങ്ങളെ നിങ്ങൾ കണക്റ്റ് ചെയ്യാനും കൂടി പഠിക്കുക എന്നുള്ളതാണ്. കാരണം ന്യൂറോൺസാണ്, നെർവ് സെൽസാണ് നമ്മുടെ ബ്രെയിനിലുള്ളത്. പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അത് ഈ ന്യൂറോൺസിനെ വെച്ച് സർക്യൂട്ട്സ് ഉണ്ടാക്കുന്നു. അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലേക്കായിരിക്കണം അത് നിങ്ങൾ കണക്റ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ താരതമ്യം ചെയ്ത് പഠിക്കേണ്ട ആവശ്യകത കൂടി ഇവിടെ ഉണ്ടാകുന്നു. സോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ മൈൻഡ് മാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ എൻ്റയർ ചാപ്റ്ററിന് അല്ലെങ്കിൽ മോഡ്യൂളിന് ഒരു A4 പേജിൽ കവിയാതെ രേഖപ്പെടുത്തുന്നു. അതും വളരെ സിമ്പിളായി മിനിമം വേർഡ്സ് ഉപയോഗിച്ച് നിങ്ങളവിടെ എഴുതുമ്പോൾ ബ്രെയിനിന് അത് വളരെ കൂടുതൽ സഹായം ലഭിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ ആ നോട്ട്സിലുള്ള കാര്യങ്ങളെ വളരെ പ്രൊയാക്റ്റീവായി അതിനെ ബ്രെയിനിലേക്ക് പ്രോസസ്സ് ചെയ്യാൻ, അതായത് ലേൺ ചെയ്യാൻ നിങ്ങൾ സഹായിക്കുന്നു എന്നുള്ളതാണ്. സോ ഇതാണ് ഷോർട്ട് നോട്ട്. ഇതിനെ മൈൻഡ് മാപ്പ് എന്ന് കൂടി പറയാം. ഇത് നിങ്ങൾക്ക് എക്സാമിനേഷന് തൊട്ട് മുമ്പുള്ള സമയത്തോ സ്റ്റഡി ലീവിൻ്റെ സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ നോട്ട്സ് ഉണ്ടാക്കുന്ന സമയത്തോ ചെയ്യാവുന്നതാണ്. സോ ഈ സ്റ്റഡി ലീവിനെ നമുക്ക് ടെസ്റ്റിംഗ് ടൈം എന്ന് പറയാം. പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പുള്ള സമയത്ത് നിങ്ങൾ സമയം എങ്ങനെ ചിലവഴിക്കുന്നു എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കി തരുന്ന ടെസ്റ്റിംഗ് ടൈം. ഇനിയുള്ളതാണ് നാലാമത്തെ സമയം, അതായത് എക്സാമിനേഷൻ എഴുതുന്ന സമയമാണ്. ഈ സമയത്തെ നമുക്ക് ഷോർട്ട് ടൈം എന്ന് പറയാം. അതായത് ഇവിടെയാണ് നിങ്ങൾ പെർഫോം ചെയ്യേണ്ടത്. ഒരു ഫുട്ബോൾ മാച്ചാണെങ്കിൽ ആ ഫുട്ബോൾ മാച്ച് വിസിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിന്നെ നിങ്ങളുടെ കളി നടക്കേണ്ടതാണ്. നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ നിങ്ങൾ എത്രയോ കാലം കൊണ്ട് ചെയ്ത പ്രിപ്പറേഷൻ നിങ്ങൾ അവിടെയാണ് കാണിച്ചു കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന് ടൈം മാനേജ്മെൻറ്റ്, രണ്ടാമത് സ്പേസ് മാനേജ്മെൻറ്റ്. ടൈം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റയർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള മാർക്കുകൾ അതിനെ ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് എക്സാമിനേഷൻ 2 മണിക്കൂറായാലും 3 മണിക്കൂറായാലും ആ മണിക്കൂറുകളിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാക്സിമം മാർക്ക് വരുന്നത് 5 ആണെങ്കിൽ അല്ലെങ്കിൽ 10 ആണെങ്കിൽ അതിന് മാക്സിമം ടൈം അലോട്ട് ചെയ്യുക. നേരെ മറിച്ച് 2, 1, 1.5 മാർക്കൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഏറ്റവും മിനിമം സമയം അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എൻ്റയർ ക്ലോക്കിന് അത് 3 മണിക്കൂറാണെങ്കിൽ ഡിവൈഡ് ചെയ്ത്, അതായത് 10 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് 1.5 മണിക്കൂർ, 1/2 മണിക്കൂർ, 15 മിനിറ്റ് അങ്ങനെ രേഖപ്പെടുത്തി ആ സമയത്തിനുള്ളിൽ തന്നെ ആൻസർ ചെയ്യാനുള്ള ഒരു ശ്രമമല്ല, ആ രീതിയിൽ തന്നെ നിങ്ങൾ ആ 10 മിനിറ്റിന് കൂടുതൽ എടുക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ അത്രയും സ്പേസ് വിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകേണ്ട രീതിയിൽ വരെ നിങ്ങളുടെ സീരിയസ്നെസ് വരണം എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഒബ്ജക്റ്റീവ് എന്നുള്ളത് മാക്സിമം അല്ല മുഴുവനായും ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. അതോടൊപ്പം ഓർമ്മിക്കേണ്ടത് സ്പേസ് മാനേജ്മെൻറ്റാണ്. ഇവിടെ അറിയേണ്ടത് മാർക്കിനനുസരിച്ച് സ്പേസ് അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ആദ്യം വായിക്കുമ്പോൾ അതിന് ആൻസർ കിട്ടിയില്ലെങ്കിൽ അത്രയും ആൻസർ സ്പേസ് വിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകേണ്ടതാണ്. കൂടാതെ 2 മാർക്കിന് കൊടുക്കുന്ന സ്പേസ് അതൊരു പേജിൻ്റെ പകുതിയാണെങ്കിൽ 5 മാർക്കിന് വേണ്ടത് 2 പേജാണ്, 10 മാർക്കിന് വേണ്ടത് 4 പേജാണ്. ആ രീതിയിൽ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങും തമ്മിലുള്ള സ്പേസ്, ലൈൻ സ്പേസൊക്കെ വെച്ച് നിങ്ങൾ തന്നെ ഒരു ധാരണയിലെത്തുക എത്ര സ്പേസ് കൊടുക്കണം എന്നുള്ളത്. ഒരിക്കലും 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് 2 പേജ് എഴുതിയാൽ അവർക്ക് 10 മാർക്ക് തരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ 1 മാർക്കാണെങ്കിൽ 2 മാർക്കാണെങ്കിൽ അതിനനുസരിച്ചുള്ള സ്പേസ് കൊടുക്കുക. ഇനി 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് 1/2 പേജ് എഴുതിയത് കൊണ്ട് അവർക്ക് 5 മാർക്ക് നിങ്ങൾക്ക് തരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്പേസും മാർക്കും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. കൂടാതെ ആർട്ട് ഓഫ് റൈറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്. അതായത് നിങ്ങൾ എഴുതുമ്പോൾ പല കാര്യങ്ങൾ ഒരുമിച്ച് എഴുതാതെ പാരഗ്രാഫ് തിരിച്ച് പോയിൻ്റ് വൈസായി എഴുതുക എന്നുള്ളതാണ്. ഈ പോയിൻ്റുകൾ എവിടെ നിന്ന് ലഭിക്കും? ഈ പോയിൻ്റുകളാണ് നിങ്ങൾ മൈൻഡ് മാപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഷോർട്ട് നോട്ട്സിലുള്ളത്. ആ പോയിൻ്റുകളാണ് നിങ്ങൾ ബ്രെയിനിലേക്ക് ഫീഡ് ചെയ്തിട്ടുള്ളത്. ആ പോയിൻ്റ് ആദ്യം എഴുതുക, എന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ എഴുതുക. ഡയഗ്രംസ് ഉണ്ടെങ്കിൽ ആദ്യം ഡയഗ്രംസ് വരയ്ക്കുക പേജിൻ്റെ നടുക്ക്, എന്നിട്ട് പേജിൽ ബാക്കിയുള്ള സ്പേസിൽ, അതായത് ഫിഗറിൻ്റെ മുകളിലും താഴെയും അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക എന്താണ് ആ ഫിഗർ എന്നുള്ളത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇക്വേഷൻസും. ഡെറിവേഷൻസ് ആണെങ്കിൽ ചെയ്ത് പഠിക്കുക. പിന്നെ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം വാക് മെത്തേഡുണ്ട്. നമ്മൾ ഒരു കാര്യം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് പഠിക്കുമ്പോൾ ടീച്ചേഴ്സിന് കൊടുക്കുന്ന ട്രെയിനിങ്ങിൻ്റെ ആദ്യത്തെ ഫേസാണ് VAK മെത്തേഡായി വരുന്നത്. വാക് ലേണിംഗ് സ്റ്റൈൽ എന്ന് പറയും. ഇവിടെ വിഷ്വൽസ്, അതായത് കണ്ട് പഠിക്കുന്ന ഫോട്ടോഗ്രാഫിക് മെമ്മറിയുള്ള ആൾക്കാരുണ്ടാകാം. അവർക്ക് കാര്യങ്ങൾ കണ്ടാൽ അത് മനസ്സിൽ പതിയും. ചിലപ്പോൾ കണ്ണുകൊണ്ട് മനസ്സുകൊണ്ട് വായിക്കുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. ഇവർക്ക് കാര്യങ്ങൾ കണ്ടാൽ എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് ഒരു ഫോട്ടോഗ്രാഫി പോലെ കാര്യങ്ങൾ കാണാം. അത് അവർ വളരെ വൃത്തിയായി അവിടെ കുറിക്കുന്നു. രണ്ടാമത്തെ കാറ്റഗറിയാണ് ഓഡിറ്ററി എന്ന് പറയും. അതായത് ഇവർക്ക് കേട്ട കാര്യങ്ങൾ വളരെയധികം മനസ്സിലാവും. ക്ലാസ് റൂമിൽ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുമ്പോഴൊക്കെ ഇവർക്ക് കാര്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കാം. വീട്ടിൽ പ്രിപ്പറേഷൻ ഇല്ലെങ്കിലും ക്ലാസ് റൂമിൽ ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് തന്നെ ഇവർക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി മൂന്നാമത്തെ കാറ്റഗറിയാണ് കൈനസ്തെറ്റിക്സ് എന്ന് പറയും. ഇവരുടെ പ്രത്യേകത ഇവർ ചെയ്താൽ അവർക്ക് പഠിക്കാൻ പറ്റും. ഒരു കാര്യം ചെയ്തുകൊണ്ട് അവർക്ക് കാര്യങ്ങൾ പഠിക്കുന്ന ഒരു വിഭാഗമാണ്. അപ്പോൾ ഈ മൂന്ന് കാറ്റഗറി നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഒരാൾ വിഷ്വലാണ്, ഓഡിറ്ററിയാണ്, കൈനസ്തെറ്റിക്കാണ് എന്നുള്ളത് മുഴുവനായും 100%. മറിച്ച് ഇവർക്ക് 1% 10% വിഷ്വലാണെങ്കിൽ 80% ചിലപ്പോൾ ഓഡിറ്ററി ആയിരിക്കാം, ബാക്കിയുള്ള 10% കൈനസ്തെറ്റിക്കായിരിക്കാം. അങ്ങനെ ഓരോ വിഭാഗത്തിലും മിനിമം 10% ഉണ്ടാകാം. സോ എല്ലാവർക്കും ഇതിൻ്റെ ഒരു മിക്സ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുന്ന സമയത്താണ്. നിങ്ങൾ വായിക്കുമ്പോൾ ഒച്ചത്തിൽ വായിക്കുക. ഒച്ചത്തിൽ വായിച്ചാൽ അത് ശരിക്കും നിങ്ങളുടെ ഓഡിറ്ററി പാർട്ടിനെ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് നിങ്ങൾ കേട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതിനുശേഷം നിങ്ങൾ വിഷ്വൽസ്, നിങ്ങളുണ്ടാക്കിയ നോട്ട്സ്, അല്ലെങ്കിൽ നിങ്ങൾ വായിക്കുന്ന സമയത്ത് മനസ്സുകൊണ്ട് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ കണ്ണു തുറന്ന് വായിക്കുമ്പോൾ, നിങ്ങൾ ഫിഗർ വെച്ച് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ, മൈൻഡ് മാപ്പിങ്ങിൽ നിങ്ങൾ വിഷ്വൽസിന്, അതായത് ഇമേജസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, അപ്പോൾ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ വിഷ്വൽ പാർട്ടിനെയാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് കൈനസ്തെറ്റിക്, അതായത് നിങ്ങൾ ചെയ്യുന്നു. വളരെ പാസീവായി ഒരു ബുക്ക് എടുത്ത് മനസ്സുകൊണ്ട് വായിക്കാതെ, അത് നോവലൊക്കെ ശരിയാണ്, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ അക്കാഡമിക് ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കുമ്പോൾ, നിങ്ങൾ അതിന് നോട്ട്സ് ഉണ്ടാക്കുമ്പോൾ കൈനസ്തെറ്റിക് പാർട്ടിനെ കൂടി അത് സാറ്റിസ്ഫൈ ചെയ്യുന്നു. സോ ഷോർട്ട് നോട്ടിൽ നിങ്ങൾ ശരിക്കും ചെയ്യുന്നത് നിങ്ങൾ കാര്യങ്ങൾ വളരെ കൃത്യമായി, വളരെ സിംപ്ലിസ്റ്റിക്കായി രേഖപ്പെടുത്തുന്നു. കൂടാതെ നിങ്ങളുടെ വിഷ്വൽ, ഓഡിറ്ററി, കൈനസ്തെറ്റിക് ഈ മൂന്ന് ലേണിംഗ് സ്റ്റൈലിനെയും ഹാർഡ്നെസ് ചെയ്യുന്നു എന്നുള്ളത് കൂടിയാണ്. ഇനി അഞ്ചാമത്തെ സമയമാണ് ഫീഡ്ബാക്ക് ടൈം. നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതി, എക്സാമിനേഷൻ റിസൾട്ട് വന്നു, നിങ്ങൾ നിങ്ങളുടെ സ്കോർ കാർഡ് കാണുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു വിലയിരുത്തൽ നടത്തേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ പഠിച്ച കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളും നിങ്ങൾ രേഖപ്പെടുത്തിയ എഴുതിയ കാര്യങ്ങളും പ്രസൻറ്റ് ചെയ്ത കാര്യങ്ങളും അതിനനുസരിച്ചാണ് റിസൾട്ട് വന്നിരിക്കുന്നത്. എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാം എന്നതൊക്കെ ഇവിടെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ സമയത്താണ്. ഇനി ആറാമത്തെ കാര്യമാണ് സമയവുമായി ബന്ധപ്പെട്ടിട്ടല്ല, മറിച്ച് നിങ്ങളുടെ മൊത്തമായ ഒരു അപ്രോച്ചുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഒന്നാമത്തെ പോയിൻ്റാണ് നെവർ ഫിയർ ഫിയർ. ഒരിക്കലും പേടിയെ പേടിക്കരുത്. പേടി നല്ലതാണ്. പേടി എന്ന് പറയുന്നത് ഒരു മൊബൈലിൽ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന അലാമ പോലെയാണ്. പേടിയാണ് ശരിക്കും നിങ്ങളെ പ്ലാനിൽ, നിങ്ങൾ എന്ത് കാര്യമാണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് പിടിച്ചു നിർത്തുന്നത്. പേടിയില്ലെങ്കിൽ നിങ്ങൾ പഠിക്കാനിരിക്കില്ല, പഠിക്കാനുള്ള ഒരു സീരിയസ്നെസ് കാണിക്കില്ല, മാറ്റി മാറ്റി വെച്ച് അങ്ങോട്ട് പോകും. അതുകൊണ്ട് തന്നെ പേടി നല്ലതാണ്. പക്ഷേ ലേൺ ടു ഡു ഫിയർ മാനേജ്മെൻറ്റ്, നിങ്ങളുടെ പേടിയെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യമാണ് പവർ ഓഫ് പേഴ്സുവേഷൻ മനസ്സിലാക്കുക എന്നുള്ളത്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ പരീക്ഷ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ കൊടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരിക്കേണ്ട, ഇമ്പ്രസ് ചെയ്യേണ്ട ആൾക്കാരെന്ന് പറയുന്നത് നിങ്ങളുടെ ടീച്ചേഴ്സല്ല, പാരൻസ് അല്ല, മറിച്ച് നിങ്ങളുടെ പ്രസൻറ്റേഷൻ, നിങ്ങളുടെ പരീക്ഷ പേപ്പർ വായിക്കുന്ന ഇൻവിജിലേറ്ററിനെയാണ്. ഇവരാണ് നിങ്ങൾക്ക് മാർക്ക് നൽകാൻ പോകുന്നത്. സോ ട്രൈ ടു ഇമ്പ്രസ് ദം. അത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പരീക്ഷാ പേപ്പർ വായിക്കുന്ന ആൾക്കാർ ഒരിക്കലും നിങ്ങളെ പേഴ്സണലായി അറിയുന്ന ഒരാളായിരിക്കില്ല. കൂടാതെ ആരാണ് നിങ്ങളെന്നറിയില്ല, നിങ്ങൾ എങ്ങനെ പഠിച്ചു എന്നറിയില്ല. മറിച്ച് അവർ നിങ്ങളെ മനസ്സിലാക്കാൻ പോകുന്നത് നിങ്ങളുടെ ആൻസർ ഷീറ്റും നിങ്ങൾ എഴുതിയ രീതിയും ഒക്കെ വെച്ചാണ്. സോ നിങ്ങളുടെ എഫേർട്ട് മാക്സിമം വേണ്ടത് എക്സാമിനേഷൻ ഹാളിൽ പരീക്ഷ എഴുതുമ്പോഴാണ്. നിങ്ങൾ എത്ര പഠിച്ചാലും പരീക്ഷാ പേപ്പറിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ വളരെ വൃത്തിയായി സുന്ദരമായി എഴുതാൻ പറ്റിയില്ലെങ്കിൽ അവിടെയാണ് നിങ്ങൾക്ക് ഫെയിലിയർ വരുന്നത്. പഠിക്കാത്ത ഒരാൾ എക്സാമിനേഷൻ ഹാളിൽ വളരെ കൃത്യമായി നല്ല രീതിയിൽ ഇമ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങൾ എഴുതി വെച്ചാൽ, ഇമ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ വായിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എഴുതുക. കൂടാതെ നിങ്ങൾക്ക് കൂടുതൽ അറിവുണ്ട് എന്ന് അവർക്ക് ധരിപ്പിക്കുക എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്താൽ ശരിക്കും നിങ്ങളുടെ എക്സാമിനേഷൻ എന്നുള്ളത് നല്ല ഒരു അനുഭവമായിരിക്കും. കൂടാതെ നല്ല സ്കോർ കാർഡ് നിങ്ങൾക്ക് നേടാനും പറ്റും. സോ ഫ്രണ്ട്സ്, ഇതാണ് എക്സാമിനേഷന്, പരീക്ഷകളെ എങ്ങനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാം, 20% പഠിച്ചാൽ എങ്ങനെ 80% മാർക്ക് നേടാം എന്നുള്ളതാണ്. നിങ്ങൾ 100% പഠിച്ച് അവസാനം 10% മാർക്ക് നേടുന്ന, അല്ലെങ്കിൽ 50%, 60%, മാർക്ക് നേടുന്ന ഒരവസ്ഥയിലേക്ക് എത്താതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ചോദ്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നും സ്വാഗതാർഹമാണ്.